ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
എഴുപതുകളുടെ കാലത്താണ് സച്ചിദാനന്ദൻ പുതിയ കാലം എന്ന കവിത എഴുതുന്നത്. അതിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ദൈവം പഴയകാലത്തെപ്പോലെ ദരിദ്രനു വേണ്ടി ഉരുകി നാണയമായി അവതരിച്ചില്ല, നഗ്നനു വേണ്ടി തറയിൽ നൂലായി അവതരിച്ചില്ല, ഊമയ്ക്ക് അവൻ ഭാഷ നൽകിയില്ല, മുറിവേറ്റവന് മരുന്നും നിദ്രാഹീനന് സ്വപ്നവുമായില്ല, വാക്കിൽ പൊരുളായി വിരിഞ്ഞില്ല, പാട്ടിൽ വെട്ടമായി ഉദിച്ചില്ല. പുതിയ കാലത്തെ മനുഷ്യരൊന്നല്ല എന്ന് കവി പറയുന്നു. 70 കഴിഞ്ഞ് അരനൂറ്റാണ്ട് കഴിഞ്ഞു, ഇന്ത്യ സ്വതന്ത്രയായിട്ട് 70 ആണ്ടുകളും കഴിഞ്ഞു. എന്നിട്ടും സഹജീവിയെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന മനുഷ്യവർഗത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സങ്കടവും അതുതന്നെ. ഒരുപക്ഷെ അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരേയൊരു ജീവിവർഗമായിരിക്കണം മനുഷ്യന്റേത്. തത്തകൾക്ക് ലോകത്തെവിടെയും ഒരേ ഭാഷയാണ്, കാക്കകൾക്കും അതുപോലെ. ഏതു രാജ്യത്തിലും ഒഴുകുന്ന പുഴകൾ ഒരേ സംഗീതം ആലപിക്കുന്നു. പക്ഷെ സഹജീവിയെ തിരിച്ചറിയാതെ പോകുന്ന ഒരേയൊരു വർഗം മനുഷ്യവർഗമാണ്. ഇങ്ങനെ കവികൾ പ്രവാചക ശബ്ദത്തിൽ പല കാലങ്ങളിൽ പാടിയിട്ടുണ്ട്. അതേ പാട്ടുകൾ കോടതി മുറികളിൽ നീതിപാലകർക്ക് ആവർത്തിക്കേണ്ടി വരുന്നത് കാലത്തിന്റെ കേടുകൊണ്ടാവില്ല, മനുഷ്യവർഗത്തിന്റെ ജീർണത തന്നെയാവും. സുപ്രീംകോടതിയിൽ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ച ഒരു ചോദ്യം എന്തെന്നോ, ഡിസ്പൈറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷിംഗ് അൺടച്ചബിലിറ്റി ഇൻ ദ കൺട്രി, ഐ ആം ആസ്കിംഗ് ഓൾ ഓഫ് യു, വിൽ എനി ഓഫ് യു ഷേക്ക് ഹാൻഡ്സ് വിത്ത് ദം? ദ ആൻസർ ഈസ് നോ. ദാറ്റ് ഈസ് ദ വേ വി ആർ ഗോയിങ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 70 വർഷത്തിലേറെ ആയിട്ടും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്നും നിരോധനം നടപ്പായോ എന്നും ഓരോരുത്തരും ആലോചിക്കണം. മനുഷ്യവിസർജ്ജം നീക്കം ചെയ്യുന്നവർക്ക് കൈകൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? മാൻഹോളുകളിൽ ഇറങ്ങുന്നവർക്ക് മാസ്ക് ധരിക്കാതെ നിൽക്കുന്നത് മറ്റൊരു രാജ്യത്തും കാണില്ല. മനുഷ്യരോട് ഇത്തരം സമീപനങ്ങൾ പാടില്ല. ഇതായിരുന്നു സുപ്രീം കോടതിയിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട പരാമർശം. നോക്കൂ, സഹജീവിയെ തിരിച്ചറിയാതെ പോകുന്ന ഒരേയൊരു വർഗമെന്ന് 21-ാം നൂറ്റാണ്ടിലെ ഒരു കോടതി മുറിയിൽ പ്രധാന ന്യായാധിപന് പറയേണ്ടി വരിക, അത് മനുഷ്യവർഗത്തിന്റെ ജീർണതയല്ലാതെ മറ്റെന്താണ്? പട്ടികവിഭാഗ പീഡന നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ പരിഷ്കരിച്ച് കഴിഞ്ഞ വർഷം മാർച്ച് 20 നൽകിയ വിധിക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജി പരിഗണിച്ചപ്പോഴാണ് തൊട്ടുകൂടായ്മയും മാൻഹോളിൽ ഇറങ്ങുന്നവരുടെ പ്രശ്നവും കോടതി പരാമർശിച്ചത്. വഴികളിലെ കുഴികളിൽ വീണ് മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടെന്നും അധികാരികളുടെ പിഴവിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന നിയമം രാജ്യത്ത് പ്രയോഗത്തിലില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്നും അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ കോടതിയിൽ പറഞ്ഞു. നടപടിക്ക് മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്, എന്നാൽ സ്വമേധയാ ആരും കേസെടുക്കുന്നില്ല. എന്നാൽ വിസർജ്യം നീക്കം ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്ന നിലപാടാണ് കോടതി ആവർത്തിച്ചത്. എല്ലാവരും തുല്യരാണ്, അവസരങ്ങളും തുല്യമായിരിക്കണം. വിസർജ്യം നീക്കം ചെയ്യുന്നവരുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ജോലിക്ക് ശേഷം ശരീരം വൃത്തിയാക്കാനുള്ള സൌകര്യം പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് കോടതിക്ക് പറയേണ്ടി വന്നത്. തൊട്ടുകൂടായ്മ ശിക്ഷാർഹമായി നമ്മുടെ ഇന്ത്യയിൽ. കാരണം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 എല്ലാവർക്കും അറിയാം, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതാണ് ആ അനുച്ഛേദം. പൊതുവിടങ്ങളിലും ആരാധനാലയങ്ങളിലും ദളിതർക്ക് പ്രവേശനം നിഷേധിക്കുന്നതും വിവേചനം കാട്ടുന്നതും ആർട്ടിക്കിൾ 17 പ്രകാരം കുറ്റകരമായി. എന്നാൽ ദളിതർക്കെതിരായ അതിക്രമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിൽ അന്ന് വകുപ്പുണ്ടായിരുന്നില്ല. ദളിതർക്കെതിരായ അതിക്രമങ്ങൾ നിർബാധം തുടരുകയും ചെയ്തിരുന്നു. അംബേദ്കർ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത്, ഇന്ത്യൻസ് ടുഡേ ആർ ഗവേൺഡ് ബൈ ടു ഡിഫറന്റ് ഐഡിയോളജീസ്. ദർ പൊളിറ്റിക്കൽ ഐഡിയൽ സെറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഫേംസ് എ ലൈഫ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ദർ സോഷ്യൽ ഐഡിയൽ എംബോഡീഡ് ഇൻ ദർ റിലീജിയൻ ഡിനൈസ് ദം എന്നാണ് അംബേദ്കർ പറഞ്ഞത്. മതപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് മനുഷ്യനെ കാണുന്നത് എന്ന് അംബേദ്കർ കൃത്യമായി തന്നെ പറഞ്ഞു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 70 വർഷത്തിലേറെ ആയിട്ടും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്നും നിരോധനം നടപ്പായോ എന്നും ഓരോരുത്തരും ആലോചിക്കണം. മനുഷ്യവിസർജ്ജം നീക്കം ചെയ്യുന്നവർക്ക് കൈകൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? മാൻഹോളുകളിൽ ഇറങ്ങുന്നവർക്ക് മാസ്ക് ധരിക്കാതെ നിൽക്കുന്നത് മറ്റൊരു രാജ്യത്തും കാണില്ല. മനുഷ്യരോട് ഇത്തരം സമീപനങ്ങൾ പാടില്ല. ഇതായിരുന്നു സുപ്രീം കോടതിയിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട പരാമർശം. എന്നാൽ സച്ചിദാനന്ദൻ ചോദിച്ച ആ വരികളോടെ ഇത് അവസാനിപ്പിക്കാം. എവിടെ കുനിഞ്ഞ ശിരസ്സുകളെ മുഴുവൻ ഉയർത്തുന്ന ആ മഹാകാശം, എവിടെ കീറപ്പായിൽ തണുത്തുവിറച്ചുകിടക്കുന്ന ആ പുതിയ ലോകത്തിന് ചൂടുപകരുന്ന കനൽ നിറഞ്ഞ താരാട്ട്.